പുസ്തകം കാടിയത് കടുവീത്, ഞാനിത്. എഴുതിയത് എന്നെ നസീർ. അധ്യായം സ്വപ്നലോകങ്ങൾ. 15 വർഷത്തിന് ശേഷമാണ് നാഗേഷുമായി വീണ്ടും എൽച്ചപ്പെട്ടി എന്ന ഗ്രാമത്തിലേക്ക് പോയത്. മസനഗുഡിയിലെ കൗശിയുടെ ഫാം ഹൗസിലെ ജോലിക്കാരനായിരുന്നു നാഗേഷ്. അതിനു മുൻപ് ചടാപ്പട്ടിയിലെ ജോണിൻ്റെ ഫാം ഹൗസിലായിരുന്നു. അവിടെ വെച്ചുള്ള പരിചയമാണ്. കർണാടകയിലെ മംഗളയാണ് അയാളുടെ ഗ്രാമം. അവിടെ നിന്ന് വീണ്ടും സഞ്ചരിച്ചാൽ എൽച്ചപ്പെട്ടിയിലെത്താനാവും. നടന്നോ ജീപ്പിനോ അങ്ങോട്ട് പോകാം. ഊട്ടിയിലെ സുഹൃത്ത് ഗുയ്യരവിക്ക് അവിടെ ഭൂമിയുണ്ടായിരുന്നു. രവിയുമായിട്ടാണ് 15 വർഷം മുൻപ് അങ്ങോട്ട് ചെന്നത്. നാസർ ഗ്രീനും മീരയും അന്നൊപ്പം ഉണ്ടായിരുന്നു. രവി അവിടെ കാടിന് നടുവിൽ ചെറിയൊരു വീട് വെച്ച് ഏറെ നാൾ ഏകാന്തവാസിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആനകളും കടുവയും കരടിയുമൊക്കെ എല്ലായ്പ്പോഴും അയാളുടെ വാസയിടത്ത് കാണാമായിരുന്നു. പിന്നീടെപ്പോഴോ സാമ്പത്തിക പ്രശ്നങ്ങളാൽ രവി അങ്ങോട്ടുള്ള യാത്ര ഉപേക്ഷിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് ഞങ്ങളും ചുറ്റിക്കറങ്ങുന്ന സമയം. കാടരികിൽ എവിടെയെങ്കിലും ഒരു സ്വപ്നലോകം. പോക്കറ്റ് ശൂന്യമായിരുന്നിട്ടും സ്വപ്നങ്ങൾക്കൊട്ടും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. വേനൽക്കാലമായതുകൊണ്ട് ആ ഭൂപ്രദേശമാകെ വരണ്ടുണങ്ങിക്കിടന്നു. കൃഷിയിടങ്ങളൊക്കെ ശൂന്യമായിരുന്നു. വലിയ വലിയ കുളങ്ങൾ, അതായിരുന്നു അവിടുത്തെ ആകർഷണം. അതിനരികിൽ എവിടെയെങ്കിലും ഒരിടം ഞങ്ങൾ തേടി. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിലെ വന്യജീവികൾക്ക് പലപ്പോഴും ദാഹമകറ്റാൻ ഇവ ഉപകരിച്ചിരുന്നു. കുളത്തിന് ചുറ്റും വലിയ മാവുകളും ആൽവൃക്ഷങ്ങളും നിൽപ്പുണ്ടായിരുന്നു. എവിടെയും ആനപ്പിണ്ടം. അന്ന് പ്രായമായ ഒരാളോടൊപ്പം മറ്റൊരു കുളം കൂടി കാണാനായി ഞങ്ങൾ പോയി. അതിൻ്റെ മുക്കാൽ ഭാഗവും കാട് കൈവശപ്പെടുത്തിയിരുന്നു. വന്യജീവികൾക്കായി ആ ജലസ്രോതസ് കാട് മറച്ചു വച്ചിരിക്കുന്നത് പോലെ. എവിടെയും വന്യജീവികളുടെ കാലടയാളങ്ങൾ. പൊടുന്നനെയാണ് കാടിനകത്ത് എന്തോ നീങ്ങിപ്പോകുന്നത് പോലെ ശബ്ദങ്ങൾ കേട്ടത്. ടൈഗർ, ചേറിൽ പതിഞ്ഞിരിക്കുന്ന ആ വലിയ കാൽപ്പാടുകൾ ചൂണ്ടി മീര പറഞ്ഞു. വലിയൊരു കടുവ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപേ അവിടെ നിന്ന് പോയിട്ടേ ഉള്ളൂ. കാലടയാളങ്ങളിൽ നിന്നും ജലം ഊറി വരുന്നതേ ഉള്ളൂ. വീണ്ടും 2 പ്രാവശ്യം കൂടി അങ്ങോട്ട് പോയി. ഒരു ഗ്രാമീണനെയും കൂട്ടി കാട്ടിലേക്ക് കയറുമ്പോൾ ആൽവൃക്ഷത്തിൽ കരടി ഉറങ്ങുന്നു. ആലിൻപഴങ്ങൾ ഭക്ഷിച്ച് ക്ഷീണം തീർക്കുകയായിരിക്കാം അത്. അന്ന് കാട്ടിൽ അധികം അലയാൻ പറ്റിയില്ല. കാട്ടുകൊള്ളക്കാരൻ വീരപ്പനെ പിടികൂടാനുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്ന കാലം. അപരിചിതരെ ആരെയും കാട് കയറാൻ അനുവദിക്കാറില്ല. രവിയുമായുള്ള യാത്രകളിൽ അത്തരം തടസ്സങ്ങളൊന്നും ഉണ്ടാകാറില്ല. അന്നായിരുന്നു ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ ഒരു പുള്ളിമാനെ കുളത്തിനരികിൽ ആഹാരമാക്കിയതും. മാവിൻ ചുവട്ടിൽ മറഞ്ഞു നിന്ന് ആ കാഴ്ച കണ്ടു. അവയേറെ നേരമൊന്നും അവിടെ തങ്ങിയില്ല. നിമിഷ നേരം കൊണ്ട് മാൻ തീർന്നു. 2 കടുവകൾ ഷണ്ഠകൂടി ഒന്ന് മറ്റൊന്നിനെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുളത്തിൽ വെച്ച് കൊന്നതും അവയുടെ അതിഭീകരമായ ഗർജനങ്ങൾ ഗ്രാമീണരെ നടുക്കിയതുമൊക്കെ നാഗേഷ് ജീപ്പിലിരിക്കുമ്പോൾ പറഞ്ഞു. ഞാനും ആദ്യ യാത്രയിൽ കേട്ട ഒരു കഥ തന്നെയായിരുന്നു അത്. കോവിലിനരികിൽ ജീപ്പ് നിർത്തി പുറത്തിറങ്ങുമ്പോൾ ഒട്ടനവധി പുതിയ കെട്ടിടങ്ങൾ. ഇപ്പോൾ മൈസൂരിൽ നിന്നും ഗുണ്ടൽപേട്ടിൽ നിന്നുമൊക്കെ ബസ് സർവീസുകളുണ്ടത്രേ. കോവിലിനരികിലൂടെ ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് നടന്നു. ജീപ്പ് വിട്ട് കാട്ടുഗ്രാമത്തിലേക്ക് നടക്കുമ്പോൾ തന്നെ ഭൂപ്രകൃതി ശ്രദ്ധിച്ചിരുന്നു. മഴ കിട്ടിയിരിക്കുന്നു ആ വരണ്ട പ്രദേശത്തിന്. ഉഷ്ണകാലത്ത് കണ്ട കാടല്ലായിരുന്നു അത്. എവിടെയും പച്ചയണിഞ്ഞു. കാറ്റിൽ ഹരിതഗന്ധം. നാഗേഷും 2-3 ചെറുപ്പക്കാരും പിന്നിൽ വരുന്നുണ്ട്. ചുവന്ന പാതയാകെ പുല്ലിൻ്റെ പരവതാനി. പക്ഷികളെല്ലാം വൃക്ഷക്കൊമ്പുകളിലും കുറ്റിച്ചെടികൾക്കിടയിലിരുന്ന് പാടുകയും പറക്കുകയും ചെയ്യുന്നു. ചെങ്കൽക്കുന്നിൻ പുറങ്ങളാകെ പച്ചയണിഞ്ഞു. തുറസായ പുൽപ്പരപ്പിലെ മാൻകൂട്ടം ശിരസുയർത്തി ഞങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധിച്ചു. ചില കാട്ടുചെടികളാൽ വീതി സുഗന്ധപൂരിതമായി. ചെറിയ വെളുത്ത പൂക്കൾ അവയിൽ നിറയെ കണ്ടു. തളിരില്ലകളുടെയും പൂക്കളുടെയും സൗന്ദര്യവും സൗരഭ്യവും പലപ്പോഴും നമ്മെ പരവശരാക്കും. പുതുമുകുളങ്ങൾ, പൂമ്പാറ്റകളുടെ ഘോഷയാത്രകൾ, രഹസ്യമായി പൂക്കളുടെ കാതുകളിൽ ചെന്ന് മൂളിപ്പാടുന്ന വണ്ടുകൾ, നീലാകാശം. എങ്കിലും ആദ്യകാലങ്ങളിൽ ഈ വഴി വരുമ്പോൾ കണ്ടിരുന്ന കൊച്ചു വൃക്ഷങ്ങളുടെ പല കൂട്ടങ്ങളും അപ്രത്യക്ഷമായിരിക്കുന്നു. അധികം ഉയരം വയ്ക്കാത്ത ഇവിടുത്തെ ഇത്തരം വൃക്ഷങ്ങളൊക്കെ നഷ്ടപ്പെടുന്തോറും ഭൂമി വേനലിൽ മരുഭൂമിയുടെ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരും. ആനക്കൂട്ടം. തളിരണിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുവൃക്ഷത്തെ നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും നാഗേഷ് പതുക്കെ പറഞ്ഞു. എപ്പോഴേ അവയുടെ ഗന്ധം അനുഭവപ്പെട്ടതായി ഞാനും ഓർമ്മിച്ചു. കുറച്ചപ്പുറത്തായി ഒരു കൂട്ടം ആനകൾ. മഴയിൽ കുതിർന്ന മണ്ണ് കൊമ്പുകളാൽ കുത്തിയിളക്കുന്ന വലിയൊരു കൊമ്പനാന. അവൻ മുൻകാലുകൾ മടക്കി മണ്ണിൽ കുനിഞ്ഞു നിൽക്കുകയാണ്. തുമ്പിക്കൈ ചുരുട്ടി ഇളകിയ മണ്ണ് കോരിയെടുക്കാൻ ശ്രമിക്കുന്നു. കുറച്ച് സമയം അവയുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചും ആസ്വദിച്ചും അങ്ങനെ നിന്നു. പിന്നീട് ഞങ്ങൾ വഴിമാറി നടന്നു. ചെറിയ തിരക്കം കഴിഞ്ഞപ്പോൾ മുന്നിലെ ചുവന്ന മണ്ണിൽ വലിയൊരു മലമ്പാമ്പ് കടന്നുപോയിരിക്കുന്ന അടയാളം. ഒരു മുയൽ കുറുകെ ചാടി കുറ്റിക്കാട്ടിലേക്ക് മറഞ്ഞു. പൊടുന്നനെ ഒരു കീരി ചെറിയൊരു കല്ലിൽ കയറി നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുകയും സാവകാശം കുറെ കൂടി മുന്നിലേക്ക് വന്ന് നിൽക്കുകയും ചെയ്തു. കൗതുകം നിറഞ്ഞ ആ നോട്ടവും ഇരുകാലിൽ നിവർന്നുള്ള നിൽപ്പും ഏതാനും നിമിഷത്തേക്കേ ദർശിക്കാനായുള്ളൂ. മഴക്കാലത്തിൻ്റെ വരവ് എല്ലാ ജീവജാലങ്ങളെയും ആഹ്ലാദഭരിതരാക്കിയിരിക്കുന്നു. തീവ്രമായ വേനലിൽ നിന്നും അവയൊക്കെ ആഹാരത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും മഴക്കാലത്തേക്ക് ചെന്നു ചേരുകയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയല്ലായിരുന്നു ആ പ്രദേശത്തെ അത്രമാത്രം മനോഹര ഭൂപ്രദേശമാക്കി മാറ്റിയത്. ഭൂമിയുടെ ഉള്ളറകളിലേക്ക് മുളപൊട്ടേണ്ട വിത്തുകൾ തേടിയും വേരുകൾ തേടിയും സാവകാശം പെയ്യുന്ന ചെറുമഴകളും ചാറ്റൽ മഴകളുമാണ് പ്രധാന പങ്ക് വഹിച്ചത്. കോരിച്ചൊരിയുന്ന മഴ മണ്ണിളക്കിക്കൊണ്ടു പോവുകയും വളരെ വേഗത്തോടെ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. കുറച്ച് സമയം പിന്നിട്ടപ്പോൾ വഴി രണ്ടായി പിരിയുന്ന ഒരിടം എത്തി. നാഗേഷ് നിന്നു, പിന്നെ എന്നോട് തിരക്കി. കുളത്തിനരികിലേക്ക് പോകാനാണെങ്കിൽ ഈ വഴി, ഗ്രാമത്തിലേക്ക് ആ വഴിയും. ഞാൻ കുളത്തിനരികിൽ കാണുമെന്നും നാഗേഷ് ഗ്രാമത്തിൽ പോയി തിരികെ എത്താമെന്നും തീരുമാനിച്ചു. ചെറിയൊരൊറ്റയടിപ്പാത എന്നെ ആ ചെറുതടാകത്തിലേക്ക് കൊണ്ടുപോയി. ജലത്തിന് നല്ല പച്ച നിറം. ഏതാനും വർണ്ണക്കൊറ്റികൾ അതിൻ്റെ കരയിൽ തപസ്സിൽ മുഴുകി നിൽക്കുന്നു. ഒരു പൊന്മാൻ ആൽവൃക്ഷത്തിലിരുന്ന് ചാട്ടുളി പോലെ ജലാശയത്തിലേക്ക് കുതിക്കുകയും കൊക്കിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുമീനുമായി തിരിച്ചെത്തുകയും ചെയ്തു. കാടിൻ്റെ കുളിർ നിശ്വാസം പോലെ കാറ്റ് വീശുകയും ആൽവൃക്ഷ ഇലകൾ സംഗീതം പൊഴിക്കുകയും ചെയ്തു. ഞാൻ മെല്ലെ കുളത്തിന് മറുവശമുള്ള വൃക്ഷങ്ങൾക്കരികിലേക്ക് നടന്നു. പക്ഷികളുടെ ആരവം, ആൽമരം നിറയെ പഴുത്ത പഴങ്ങൾ കാണും. അപ്പോഴാണ് ആനന്ദകരമായ ആ കാഴ്ച കണ്ടത്. ഒരു കരടി ആൽമരശാഖയിൽ ശിരസ് ചരിച്ചു വെച്ച് സുഖമായി ഉറങ്ങുന്നു. പക്ഷികളുടെ ഷണ്ഠകൂടലുകളോ പരിഭവം പറച്ചിലുകളോ ഒന്നും അതിനെ തെല്ലുമലത്തിയതേയില്ല. ക്യാമറ മരത്തിലേക്ക് തിരിക്കുമ്പോൾ അരികിലായി പൊന്തക്കാടുകൾക്കിടയിൽ നിന്നും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കരടിയെ കണ്ടു. അത് ഏതാനും നിമിഷത്തേക്ക് മാത്രമേ എനിക്ക് നൽകിയുള്ളൂ. പിന്നെ തിരക്കിട്ട് പോകുന്ന പോലെ പിന്തിരിഞ്ഞു. ഞാൻ തൊട്ടരികിലുള്ള വൃക്ഷത്തിലേക്ക് കയറി. ഇവിടെ ഇരുന്നാൽ സുഖനിദ്രയിലാണ്ട ആ കരടിയുടെ നല്ലൊരു ചിത്രം പകർത്തുവാനും സുഖമായി നിരീക്ഷിക്കാനുമാകും. ആലിൻപഴങ്ങൾ മതിയാവോളം കഴിച്ചതിന് ശേഷമുള്ള മയക്കമാണിത്. കുറച്ചധികം ചിത്രങ്ങൾ എടുത്ത് ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. തണുത്ത കാറ്റ് എന്നെയും മയക്കത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. താഴെ കുളത്തിൽ ജലപക്ഷികളുടെ ശബ്ദങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്ന എന്നെ തിരികെ വിളിച്ചു. കരിമ്പരന്ത് അവയ്ക്ക് മുകളിൽ വട്ടം ചുറ്റുന്നതിൻ്റെ പരിഭ്രമമാണ്. കരടി അപ്പോഴും നിദ്ര വിട്ടില്ല. ഞാൻ വൃക്ഷത്തിൽ നിന്നിറങ്ങി. നാഗേഷ് എത്തുന്നതിന് മുൻപ് അവിടം വിട്ടു പോകാം എന്ന് തീരുമാനിച്ചു. കരടിയെ കണ്ട് അയാൾ ശബ്ദമുയർത്തിയാലോ. ഗ്രാമത്തിലേക്കുള്ള മൺപാതയിലൂടെ നടക്കുമ്പോൾ ഒരു കേഴമാൻ പൊന്തയിൽ നിന്നും എത്തി നോക്കി. എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യരെ കണ്ടാൽ ആദ്യം കൗതുകവും പിന്നീടത് പരിഭ്രമവുമായി മാറുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപകടവും സ്നേഹവും അവർക്ക് കൃത്യമായി തിരിച്ചറിയാനുമാകുന്നുണ്ട്. നാഗേഷ് എതിരെ വരുന്നത് കണ്ടു. കരടിയെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല അയാളോട്. ഗ്രാമത്തിലെത്തിയപ്പോൾ പരിചയമുള്ള മുഖങ്ങൾ. റാഗിമാവ് കൊണ്ടുള്ള പലഹാരവും ചായയും നൽകി. പഴയ കുളത്തിനരികിലേക്ക് പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൽ പ്രായം ചെന്നൊരാൾ കൂടെ വരാൻ സന്നദ്ധനായി. നാഗേഷിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ അയാൾക്കൊപ്പം നടന്നു. കാടപ്പോഴും ആ കുളത്തെ മറച്ചു തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ മുന്നിലേക്ക് കടന്നു. പതുക്കെ ഒരു ചെറുവൃക്ഷത്തിൻ്റെ ചുവട് പിടിച്ച് കുറേ കൂടി മുന്നിലേക്ക്. കുളത്തിലേക്ക് നോക്കി. ജലമൊഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴതാ മറുകരയിൽ അലസമായി നോക്കി നിൽക്കുന്ന ഒരു വലിയ കടുവ. ശരീരത്തിൽ നിന്നും ജലമിറ്റു വീഴുന്നുണ്ട്. ഞാൻ അവിടെ നിൽക്കുന്നത് അതിന് വ്യക്തമായി അറിയാമെങ്കിലും എൻ്റെ നേരെ നോക്കുപോലും ചെയ്യാതെ സാവകാശം കാട്ടുപൊന്തകൾക്കപ്പുറം നടന്നു മറഞ്ഞു. അവിശ്വസനീയമായൊരു കാഴ്ച പോലെ കടുവയുടെ കാൽപ്പാടുകൾ നോക്കാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് തന്നെ. തീരെ പ്രതീക്ഷിക്കാതെ അവനവിടെ. ഏറെ വിലപ്പെട്ട മുഹൂർത്തങ്ങളായിരുന്നിരിക്കാം അപ്പോൾ കടന്നുപോയത്. ഞാൻ അതിനെ പിന്തുടരുവാൻ ശ്രമിച്ചില്ല. കൂടെയുള്ള ആൾ പറഞ്ഞു, അപ്പുറത്തേക്ക് പോവാം, കുറച്ച് മുന്നിൽ ചെന്നാൽ ഇനിയും അതിനെ കണ്ടെത്താനാവും. എനിക്ക് വീണ് കിട്ടിയ ആ നിമിഷങ്ങൾ ധാരാളമായിരുന്നു. അത്രമാത്രം മതി എൻ്റെ മനസ്സിനും ക്യാമറയ്ക്കും. നിറഞ്ഞു അസാധാരണ മാന്ത്രിക സൗന്ദര്യം നിറഞ്ഞ ഒരു നിൽപ്പായിരുന്നു അത്. ഇനിയും അതിനെ പിന്തുടർന്നാൽ പിന്നീട് ഒരിക്കലും അവൻ ആ കുളം തേടി ചിലപ്പോൾ എത്തുകയില്ല. അത് തെല്ലും പരിഭ്രമിച്ചില്ല. മറ്റു ജന്തുക്കളെ കണ്ടിരിക്കാം. ഇനിയും പിന്തുടർന്നാൽ ചിലപ്പോൾ കുറേ കൂടി ഫോട്ടോഗ്രാഫുകൾ കിട്ടുമായിരിക്കും. പക്ഷേ ആ ജീവിയുടെ സ്വകാര്യത എന്നേക്കുമായി നഷ്ടപ്പെടുത്തുകയായിരിക്കും അതുകൊണ്ടുള്ള ഫലം. തിരികെ നടക്കുമ്പോൾ കൂടെ വന്ന ആൾക്ക് അസ്വസ്ഥത തോന്നിക്കാണും. നിത്യയാത്രകളിൽ വശീകരിക്കുകയും വിസ്മയിപ്പിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന കാടിൻ്റെ ഇത്തരം ഫ്രെയിമുകളെ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യാവൂ. ചെറിയൊരു പിഴവ് മതി അവയുടെ സ്നേഹ സമീപനത്തെ ആശയക്കുഴപ്പത്തിലാകുവാൻ. കാട് കയറുന്ന ഏവരും അത്തരം ചില തീരുമാനങ്ങളിലൂടെയും ഉറച്ച നിലപാടുകളിലൂടെയും കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഒട്ടും അക്രമാസക്തമാകാത്ത അനുഭവങ്ങളെ കാട് നിറച്ചിട്ടുള്ളൂ. വനബോധത്തിൻ്റെ ആഴത്തിൽ അനുഭവിക്കുന്ന ചില തീക്ഷ്ണമായ അനുഭൂതികളുണ്ട്. അവയൊക്കെ കടന്നുപോയി ഇത്തരം ശുഭമുഹൂർത്തങ്ങളിൽ വന്ന് നിറയും. ഒരു കാട്ടുപൂമ്പാറ്റ ഏറെ നിർവൃതിയോടെ പൂവിലിരിക്കുമ്പോഴുള്ള അനുഭവം. തിരികെ നടക്കുമ്പോൾ നാഗേഷിന് അപ്പോൾ കൂടെ വരാതിരുന്നതിൽ വിഷമം തോന്നി. എനിക്കോ ആ സ്വപ്നലോകത്തിലൂടെ ഒരിക്കൽ കൂടി സ്വപ്നങ്ങളുമായി പങ്കിട്ട വിസ്മയവും എന്തൊക്കെയോ പ്രതീക്ഷകളോടെ വീണ്ടും അങ്ങോട്ട് വിളിക്കുവാൻ പോകുന്ന നിറവുകൾ നൽകിയിരിക്കുകയാണ് കാട്. പച്ചപുതച്ച് കിടക്കുന്ന ഈ ഭൂപ്രകൃതി ഇനി വരുമ്പോൾ വരണ്ടിരിക്കാം. ഉഷ്ണക്കാറ്റ് വീശിക്കൊണ്ടിരിക്കാം. എങ്കിലും ഈ ചെറു പ്രതീക്ഷ